ഡോക്ടർ അതുൽ അബ്രഹാം എഴുതുന്ന ലേഖനം ഒരു ഡോക്ടറുടെ അസാധാരണ അനുഭവങ്ങൾ. നിരീശ്വരവാദികളായ സഹപ്രവർത്തകർ എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ശാസ്ത്രം പഠിക്കുന്നതിന് പകരം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്. ഞാൻ പഠിച്ച ശാസ്ത്രം ഞാൻ എന്നും പരിശീലിക്കുന്നുണ്ട്. ശാസ്ത്രീയ അറിവിലേക്കായി രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് വായിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന് സാധിക്കാവുന്നതിലധികം സമയം കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട്. അക്കാര്യം അവരോട് പറയുന്നതോടൊപ്പം ഞാൻ പറയും, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ട്. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 6:44. ശാസ്ത്രം സ്വാഭാവിക ലോകത്തെ നിരീക്ഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കാനായി പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നു. കാണുന്നതിനെ വിശദീകരിക്കാനായി സിദ്ധാന്തങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ ആ നിയമങ്ങൾ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ഭൂമിയിലെ ജീവനും സൗന്ദര്യവും ക്ഷയിക്കുകയും നശിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 1:2. ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. ദൈവത്തിന്റെ വചനവും പരിശുദ്ധാത്മാവുമാണ് ജീവൻ നൽകുന്നത്. ശാസ്ത്രം പറയുന്നത് എന്തെങ്കിലും സംഭവിക്കുമെന്നതിനുള്ള സാധ്യതയെക്കുറിച്ച് മാത്രമാണ്. എന്നാൽ ഞാൻ ദൈവത്തെ സ്നേഹിച്ചാൽ എല്ലാം എന്റെ നന്മയ്ക്കായി മാറുമെന്ന് വചനം 100% സാധ്യത തരുന്നു. ജീവിതത്തിൽ ദൈവം നിരന്തരം എന്നെ നയിക്കുന്നു എന്നതിന് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. മികച്ച റിസൾട്ടിന്റെ രഹസ്യം. 10ാം ക്ലാസ് കഴിഞ്ഞവർക്കായി കലൂർ റിന്യൂവൽ സെന്ററിൽ നടന്ന ധ്യാനത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അത് ദിവ്യകാരുണ്യ ഈശോയുമായി സ്നേഹബന്ധത്തിലേക്ക് എന്നെ എത്തിച്ചു. അങ്ങനെ അനുദിനം ദിവ്യബലിയിൽ പങ്കെടുക്കാൻ ആരംഭിക്കുകയും അതെനിക്ക് നിരന്തരം ശക്തിയും പ്രചോദനവും നൽകുന്ന അനുഭവമായി മാറുകയും ചെയ്തു. ഈ പ്രഭാതശീലം ജീവിതത്തിലെ സകല മേഖലകളിലും സ്വാധീനം ചെലുത്തി. ഞാനൊരു ശരാശരിക്ക് മുകളിലുള്ള വിദ്യാർത്ഥി ആയിരുന്നുവെങ്കിലും വലിയ നേട്ടങ്ങളൊന്നും സ്വന്തമാക്കാൻ സാധിച്ചിരുന്നില്ല. 11ാം ക്ലാസ് അവസാനിക്കാറായപ്പോഴാണ് മെഡിസിന് പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത്. അപ്പോഴേക്കും എൻട്രൻസ് കോച്ചിങ് ക്ലാസ്സുകളെല്ലാം ആരംഭിച്ച് അഡ്മിഷൻ ക്ലോസ് ചെയ്തിരുന്നു. അതിനാൽ സീനിയർ വിദ്യാർത്ഥികളുടെ നോട്ട്സ് ഉപയോഗിച്ച് തനിയെ പഠിക്കാമെന്ന് തീരുമാനിച്ചു. ഓരോ ദിവസവും പുരോഗതി പ്രാപിക്കുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് എന്നെ നയിച്ചുകൊണ്ടിരുന്നു. മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ മികച്ച റാങ്കോടെ ഞാൻ വിജയിച്ചു. അത് ഞാനുൾപ്പെടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. ജീവിതത്തിൽ മികച്ച ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ഈശോയോട് ചേർന്ന് നിൽക്കണമെന്ന ചിന്ത ചെറുപ്രായത്തിൽ തന്നെ മനസ്സിലാഴപ്പെടാൻ ഈ അനുഭവം കാരണമായി. പരിശീലകനായി ദിവ്യകാരുണ്യ ഈശു. തുടർന്ന് മെഡിസിൻ പഠനം പൂർത്തിയാക്കി ന്യൂഡൽഹിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് കാർഡിയോതൊറാസിക് സർജറിയിൽ സൂപ്പർ സ്പെഷ്യലൈസേഷനും ചെയ്തു. പരിശീലന കാലത്ത് കടുത്ത തിരക്കുള്ള ഡ്യൂട്ടിയായിരുന്നു. ദിവസത്തിൽ 12 മണിക്കൂറോളം ജോലി, മാറി വരുന്ന ഷിഫ്റ്റുകളും എല്ലാം കൂടിയായപ്പോൾ പലപ്പോഴും എല്ലാം സമയത്ത് ചെയ്തു തീർക്കാൻ കഴിയില്ല എന്ന് തോന്നി. പക്ഷേ പരിശുദ്ധ ദിവ്യകാരുണ്യം എന്റെ സാന്ത്വനമായി. ഒരു സമയത്ത് ഒരു കാര്യം എന്ന രീതിയിൽ ചെയ്യാനും പഠിക്കാനും ദിവ്യകാരുണ്യ ഈശോ എന്നെ പഠിപ്പിച്ചു. MBBS പഠനകാലത്ത് നിർബന്ധമായിരുന്ന ഒരു വർഷത്തെ ഗ്രാമീണ സേവനം ഞാൻ ഓൾ ഇന്ത്യ കോട്ടയിലായതിനാലും PG പഠനത്തിന് അർഹത നേടിയതിനാലും എനിക്ക് ചെയ്യേണ്ടി വന്നിരുന്നില്ല. അതിനാൽ പരിശീലന ശേഷം മറ്റുള്ളവരെ സഹായിക്കുന്നതിനായി ഒരു വർഷം മാറ്റിവെക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അക്കാലത്താണ് എന്റെ സീനിയേഴ്സ് ആയിരുന്ന എറണാകുളം ജനറൽ ആശുപത്രിയിലെ കാർഡിയോളജിസ്റ്റുകൾ ഡോക്ടർ പോളും ഡോക്ടർ ബിജോയും ആ ഹോസ്പിറ്റലിൽ ഒരു ഓപ്പൺ ഹാർട്ട് സർജറി യൂണിറ്റ് ആരംഭിക്കാൻ പദ്ധതിയിടുന്നത്. അതിനവർക്ക് ഒരു കാർഡിയാക് സർജനെ വേണം. എറണാകുളം സ്വദേശി എന്ന നിലയിൽ കാർഡിയാക് സർജറി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആശുപത്രി അവിടെ ഇല്ലാത്തതുകൊണ്ട് വിഷമം നേരിട്ട പലരെയും എനിക്ക് വ്യക്തിപരമായി അറിയാമായിരുന്നു. അന്ന് മറ്റു പല ഓഫറുകളും വന്നെങ്കിലും ഇത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ലഭിക്കുന്ന അവസരമായി എനിക്ക് തോന്നി. ഏറെ കാര്യങ്ങൾ പഠിക്കാനും സമൂഹത്തിന് നല്ലൊരു സംഭാവന നൽകാനും ഇതിലൂടെ സാധിക്കുമെന്ന് ബോധ്യമായി. പിന്നീട് എന്റെ സഹപ്രവർത്തകനായ ഡോക്ടർ ജോർജും ഞങ്ങൾക്കൊപ്പം ചേർന്നു. അങ്ങനെ നല്ലൊരു ടീമായി മികച്ച രീതിയിലുള്ള ഒരു കാർഡിയാക് സർജറി യൂണിറ്റ് ഒരുക്കിക്കൊണ്ടിരിക്കുന്ന സമയം അസാധ്യമെന്ന് പറഞ്ഞത്. ഒരു പ്രഭാതത്തിൽ ഡോക്ടർ ജോർജ് എന്നെ വിളിച്ചു. തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് കോവിഡ് സാഹചര്യം മൂലം ഗവൺമെന്റ് കോവിഡ് ചികിത്സയ്ക്കായി ഏറ്റെടുക്കുന്നു. ആ പത്രവാർത്ത അറിയിക്കാനാണ് അദ്ദേഹം വിളിച്ചത്. ഞങ്ങൾക്കത് വിഷമകരമായിരുന്നു. ഞങ്ങളുടെ പ്രയത്നമെല്ലാം അനിശ്ചിത കാലത്തേക്ക് നീളുകയാണ്. ആ സമയത്ത് എന്നെ നയിക്കണമേ എന്ന് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സാവധാനം കോവിഡ് സാഹചര്യങ്ങൾ മാറി. കോവിഡ് ചികിത്സാർത്ഥം മാറ്റിവെച്ചിരുന്ന ഓപ്പറേഷൻ തിയേറ്ററും ICU അടങ്ങുന്ന ബ്ലോക്ക് തിരികെ കിട്ടി. ഒപ്പം പ്രാർത്ഥനയുടെ ഫലവും. നാളുകളായി സാങ്കേതിക തടസ്സങ്ങളിൽപ്പെട്ട് കിടന്നിരുന്ന വൈദ്യുതി, ജലവിതരണ സംവിധാനങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന് കീഴിൽ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടി. കോവിഡ് പശ്ചാത്തലമുണ്ടായിരുന്നെങ്കിലും ഗവൺമെന്റിന്റെയും അധികൃതരുടെയും ഭാഗത്തുനിന്ന് ലഭിച്ച നല്ല പിന്തുണയോടെ ആദ്യത്തെ CABG കൊറോണറി ആർട്ടറി ബൈപ്പാസ് ഗ്രാഫ്റ്റ് സർജറി വിജയകരമായി അവിടെ നടത്താൻ സാധിച്ചു. അതിനുശേഷമാണ് ഇപ്പോഴത്തെ ജോലി ഞാൻ സ്വീകരിച്ചത്. ഇന്ത്യയിൽ ഇതുപോലൊരു ജില്ലാ ആശുപത്രിയിൽ ഇപ്രകാരം ഒരു ഹൃദയ ശസ്ത്രക്രിയ നടത്തുന്നത് ആദ്യമായിരുന്നു. മാത്രമല്ല, ഞങ്ങൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ പലരും അത് അസാധ്യമെന്ന് പറഞ്ഞിരുന്നതുമാണ്. എന്നാൽ എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ദൈവത്തിന് ഞാൻ കൃതജ്ഞതയർപ്പിച്ചു. ഈശോ പഠിപ്പിച്ച ചികിത്സ. ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്ത് വീട്ടിൽ വെച്ച് ഗുരുതരാവസ്ഥയിലായതായി അറിഞ്ഞു. വയോധികനായ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വളരെ സജീവനായിരുന്നു. തിടുക്കത്തിൽ അദ്ദേഹത്തിനടുത്തെത്തിയപ്പോഴേക്കും ഗുരുതരമായ ഹൃദയാഘാതത്താൽ അദ്ദേഹം ദീർഘമായ അബോധാവസ്ഥയിലേക്ക് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഞാൻ കഠിന പ്രയത്നം നടത്തി. ആ സമയത്ത് ഹൃദയ ചികിത്സാ രംഗത്ത് മികച്ച സേവനം നൽകുന്ന ആശുപത്രിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തിരുന്നത്. 15 കിലോമീറ്ററോളം ദൂരത്തുള്ള ആ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എൻ്റെ തന്നെ കാറിൽ വേഗം എത്തിച്ചു. പോകും വഴി മറ്റൊരാശുപത്രിയിൽ നിന്ന് ഇഞ്ചക്ഷൻ നൽകി, കാരണം പൾസ് വളരെ ദുർബലമായി കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിലെത്തിയപ്പോൾ അദ്ദേഹം രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്നും ഇത്രയും പ്രായമായ ഒരാൾക്ക് വേണ്ടി വളരെയധികം സമയവും പണവും ചെലവഴിക്കുന്നത് വിഫലമായിരിക്കുമെന്നുമാണ് മറ്റ് ഡോക്ടർമാർ അഭിപ്രായപ്പെട്ടത്. പക്ഷേ അദ്ദേഹം രക്ഷപ്പെടുമെന്ന് എൻ്റെ ഹൃദയത്തിൽ ശക്തമായ ഒരു തോന്നൽ. എന്തായാലും എൻ്റെ നിർബന്ധപ്രകാരം അദ്ദേഹത്തിൻ്റെ ഹൃദയം പ്രവർത്തിക്കുന്നതിനായി ഇൻട്രാ അയോട്ടിക് ബലൂൺ പമ്പ് എന്ന സംവിധാനം നൽകി. തുടർന്ന് ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷേ വെന്റിലേറ്ററിലായ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഗുരുതരമായി തന്നെ തുടർന്നു. ശ്വാസകോശത്തിൽ വെള്ളം നിറയുകയും കിഡ്നികൾ പ്രവർത്തനരഹിതമാവുകയും ചെയ്തു. ദിനവും എൻ്റെ ജോലി ആരംഭിക്കുന്നതിന് മുമ്പും രാത്രി സർജറികൾ ചെയ്ത് തീർത്തതിന് ശേഷവും ഞാൻ അദ്ദേഹത്തിനരികിൽ പോകുമായിരുന്നു. പതുക്കെ 6 ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഏതാണ്ട് സ്ഥിരതയിലായി. പക്ഷെ അദ്ദേഹം കണ്ണു തുറക്കുന്നുണ്ടായിരുന്നില്ല. ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടും അദ്ദേഹം ജീവച്ഛവം പോലെ കിടക്കുന്നതിനാൽ ഞാൻ അല്പം സമ്മർദ്ദത്തിലായി. വയോധികനായൊരു മനുഷ്യന്റെ മരണം വെറുതെ വൈകിപ്പിക്കുന്നത് ശരിയാണോ എന്ന് സീനിയർ ഡോക്ടർമാർ ചോദിക്കുകയും ചെയ്തു. ആ ഞായറാഴ്ച വെന്റിലേറ്ററിൽ നിന്നെടുക്കാൻ സാധിക്കാത്തതിനാൽ പിറ്റേന്ന് അദ്ദേഹത്തിന് ട്രക്കിയോസ്റ്റമി ചെയ്യാനായിരുന്നു തീരുമാനം. എന്നാൽ അന്ന് ദേവാലയത്തിൽ പോയി എൻ്റെ എല്ലാ പരിശ്രമങ്ങളും ഞാൻ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സമർപ്പിച്ചു. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെയുള്ള രോഗികളിൽ കാണാറുള്ള അസാധാരണമായ അബോധാവസ്ഥയ്ക്കുള്ള ഒരു പ്രത്യേക ചികിത്സ നൽകണമെന്ന ഉൾക്കാഴ്ച ലഭിച്ചു. പിറ്റേന്ന് ട്രക്കിയോസ്റ്റോമിക്ക് ഒരുങ്ങാൻ ICUവിൽ നിർദ്ദേശം നൽകിയപ്പോൾ നഴ്സ് പറഞ്ഞു, രോഗി കണ്ണു തുറന്നുവെന്ന്. മനുഷ്യന്റെ അധ്വാനങ്ങൾക്കും പ്രയത്നങ്ങൾക്കും മുൻവിധികൾക്കും അപ്പുറം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം യഥാർത്ഥത്തിൽ അവിടെ ദർശിച്ചു. അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്രമേണ പുരോഗമിക്കുകയും അടുത്ത ദിവസം വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഒരാഴ്ചയ്ക്കകം ഡിസ്ചാർജായി അദ്ദേഹം വീട്ടിലെത്തി. ഈ സംഭവങ്ങളെല്ലാം അതിസ്വാഭാവികമാണോ എന്ന് ചോദിച്ചാൽ അല്ലായിരിക്കാം. പക്ഷെ എന്റെ കഴിവിനും പരിശ്രമത്തിനും അപ്പുറം ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ സംഭവിച്ച ദൈവീക ഇടപെടലുകളാണിതെല്ലാം. സാധാരണഗതിയിൽ സംഭവിക്കുമെന്ന് ഞാൻ കരുതവിയായിരുന്നില്ല ഇതൊന്നും. ഇന്നും പല പ്രതിസന്ധികളുടെയും മുന്നിൽ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെടുമ്പോൾ പ്രശ്നങ്ങളെല്ലാം യേശുവിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാനും അവിടുന്ന് ശരണപ്പെടാനും ഈ അനുഭവങ്ങൾ എന്നെ ശക്തിപ്പെടുത്തുന്നു.